നാം ആയിരിക്കുന്നിടം സ്വർഗമാക്കുന്നതിന് തടസ്സങ്ങളേവയെന്ന് പരിശോധിക്കാം. സ്റ്റെല്ല ബെന്നി എഴുതുന്നു, ഒറ്റ വാക്കുമതി സ്വർഗം പണിയാൻ. ഒരൊറ്റ വാക്കുമതി ഭൂമിയിൽ സ്വർഗം പണിയാൻ. ഒരൊറ്റ വാക്കുമതി കെട്ടുപിണഞ്ഞ പല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ. പക്ഷേ മനുഷ്യനത് പറയുകയില്ല. ഒരൊറ്റ വാക്കുമതി ഭൂമിയിൽ സമാധാനമുണ്ടാക്കാൻ. പക്ഷേ തല പോയാലും മനുഷ്യന്റെ വായിൽ നിന്നും അത് വീഴുകയില്ല. ആ വാക്ക് ഏതാണെന്നോ, സോറി എന്ന വാക്കാണത്. എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന വാക്ക്. ദൈവത്തോട് മാത്രമല്ല, മനുഷ്യനോടും പറയേണ്ടിടത്ത് അനിവാര്യമായും നാം അത് പറയേണ്ടിയിരിക്കുന്നു. മനുഷ്യ ചരിത്രത്തിന്റെ ഉത്ഭവം മുതലേ സോറി പറയാനുള്ള വിനാശകരമായ ഈ മടി മനുഷ്യന്റെ വ്യക്തിത്വത്തിലുണ്ട്. വിലക്കപ്പെട്ട കനി തിന്നതുമൂലം ദൈവത്തിന്റെ മുൻപിൽ നിന്നും ഓടിയൊളിച്ച മനുഷ്യനോട് ദൈവം ചോദിച്ചു, ആദം, നീ എന്താണ് ചെയ്തത്? ദൈവമേ, എനിക്ക് തെറ്റുപറ്റി, നീ തിന്നരുത് എന്ന് പറഞ്ഞ കനി ഞാൻ തിന്നു, എന്നോട് ക്ഷമിക്കണമേ എന്നല്ല ആദം പറഞ്ഞത്. നീ എനിക്ക് കൂട്ടിനായി തന്ന ഈ സ്ത്രീ എനിക്ക് പഴം പറിച്ചു തന്നു, ഞാൻ തിന്നുപോയി എന്നാണ്. ഇവിടെ പുരുഷൻ ചെയ്ത തെറ്റിന്റെ ഉത്തരവാദിത്വം സ്ത്രീക്കും സ്ത്രീയെ അവന് കൂട്ടിനായി കൊടുത്ത ദൈവത്തിനുമായി. ദൈവം ഹവ്വായോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? അവളും ഭർത്താവിന്റെ വഴി തന്നെ പിന്തുടർന്നു. ദൈവമേ, എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു എന്നല്ല അവൾ പറഞ്ഞത്, സർപ്പം എന്നെ വഞ്ചിച്ചതുകൊണ്ട് ഞാനത് ചെയ്തു എന്നാണ്. ഇവിടെയും ചെയ്ത തെറ്റിന്റെ ഉത്തരവാദിത്വം സർപ്പത്തിനും സർപ്പത്തെ സൃഷ്ടിച്ച ദൈവത്തിനും കൈമാറിക്കൊണ്ട് അവൾ തന്നെ തന്നെ ന്യായീകരിച്ചു. സ്വന്തം തെറ്റിനെക്കുറിച്ച് അനുതാപമോ തെറ്റുപറ്റിയതിലുള്ള തന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധമോ ഇല്ലാത്ത അവർ ആ അവസ്ഥയിൽ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നും തിന്ന് കൂടുതൽ വിനാശകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാതിരിക്കുവാനാണ് ദൈവം അവരെ ഏദനിൽ നിന്നും പുറത്താക്കിയതും അവിടുന്ന് വാഗ്ദാനം ചെയ്ത രക്ഷകനു വേണ്ടി അനേക നാൾ കാത്തിരിക്കേണ്ടി വന്നതും. കായേനിലും ഈ വിഷബീജം. അസൂയ മൂലം സ്വന്തം സഹോദരനായ ആബേലിനെ കൊന്ന കായേനിലും സ്വയം ന്യായീകരണത്തിന്റേതും തെറ്റുപറ്റിയതിലുള്ള സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോടലിന്റേതുമായ ഈ വിഷവിത്ത് കാണാം. സഹോദരനെ കൊന്ന കായേനോട് ദൈവം ചോദിച്ചു, കായേൻ, നിന്റെ സഹോദരനായ ആബേലെവിടെ? ദൈവമേ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ അവനെ കൊന്നു, എന്നോട് ക്ഷമിക്കണമേ എന്നൊരു ഏറ്റുപറച്ചിലല്ല കായേൻ നടത്തിയത്. സ്വന്തം തെറ്റിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരു ഒളിച്ചോട്ടം. അവൻ ദൈവത്തോട് ചോദിക്കുന്നു, ഞാനാണോ എന്റെ സഹോദരന്റെ കാവൽക്കാരൻ? ഈ മറു ചോദ്യമാണ് വലിയ ദുരിതങ്ങളുടെ നീർക്കയത്തിലേക്ക് കായേന്റെ ജീവിതത്തെ തള്ളിയിടുന്നത്. ദൈവമേ, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണമേ എന്നായിരുന്നു കായേന്റെ പ്രതികരണമെങ്കിൽ കായേന്റെ പിന്നീടുള്ള ചരിത്രം മറ്റൊന്നാകുമായിരുന്നില്ലേ? തുടർ ചരിത്രത്തിലും ഇതുതന്നെ. പിന്നീടങ്ങോട്ടുള്ള മനുഷ്യന്റെ ചരിത്രത്തിലും ഇതുതന്നെ ആവർത്തിക്കപ്പെടുന്നതായി ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. വചനങ്ങൾ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു, ഇതൊക്കെയായിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവിടുത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറയുന്നു. പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. ജെറമിയ 2:35. സ്വന്തം തെറ്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ ഹോ ഞാൻ എന്താണ് ചെയ്തു പോയത് എന്ന് അനുതപിക്കുകയോ ചെയ്യാൻ കഴിയാത്ത മനുഷ്യന്റെ പാപാവസ്ഥയെക്കുറിച്ച് ദൈവം ഇപ്രകാരം അവനെ കുറ്റപ്പെടുത്തുന്നു. അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു, അവർ സത്യമല്ല പറഞ്ഞത്. എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തന്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്നില്ല. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് പോകുന്നു. ജെറമിയ 8:6. മനുഷ്യന്റെ ദുർഭഗസ്ഥിതി. ഇതാണ് എന്റെയും ഇത് വായിക്കുന്ന നിങ്ങളുടെയുമൊക്കെ രക്ഷയ്ക്കുള്ള വലിയ തടസ്സം. ഈ ദുഷ്ടത നിറഞ്ഞ അവസ്ഥയാണ് ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത നൂലാമാലകളിൽ നമ്മുടെ ജീവിതങ്ങളെ കുരുക്കിയിടുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹജീവികളോടുള്ള നമ്മുടെ ബന്ധത്തിലും ഇതുതന്നെയാണ് അവസ്ഥ. ചേട്ട, എനിക്കാണ് തെറ്റുപറ്റിയത്. ചേട്ടന്റെ ഹൃദയ പരമാർത്ഥതയെയും എന്നോടുള്ള സ്നേഹത്തെയും മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല, ക്ഷമിക്കണം എന്ന് പറയാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ അതൊരു വിജയമാണ്. എന്റെ ഭാഗത്താ തെറ്റ്, ഞാൻ ഒരിക്കലും നിന്നോടിങ്ങനെയൊന്നും പറയുകയും ചെയ്യുകയും ചെയ്യരുതായിരുന്നു. നീ എന്നോട് ക്ഷമിക്കണം എന്ന് ഒരു ഭർത്താവിന് ഭാര്യയോട് പറയാൻ കഴിഞ്ഞാൽ അതൊരു തകർപ്പൻ വിജയമ. അപ്പ, അപ്പൻ എന്നോട് ക്ഷമിക്കണം, ഞാനാണ് കുറ്റക്കാരൻ എന്ന് മകൻ അപ്പനോടും, അല്ല മോനെ, എനിക്കാണ് തെറ്റുപറ്റിയത്, ഞാൻ നിന്നോട് വല്ലാതെ കാർക്കശ്യം കാണിച്ചുപോയി എന്ന് അപ്പൻ മകനോടും പറഞ്ഞാൽ അതൊരു തകർപ്പൻ വിജയമ. അമ്മായിയമ്മ മരുമകളോടും മരുമകൾ അമ്മായിയമ്മയോടും ഹൃദയപൂർവം ഇപ്രകാരം പറഞ്ഞാൽ ആ കുടുംബം സ്വർഗമാകും. ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയവൻ. ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വ്യഭിചാരം, കൊലപാതകം, ചതിച്ചുകൊല്ലൽ, അന്യന്റെ ഭാര്യയുടെ അപഹരണം, അങ്ങനെ അനവധി തിന്മകൾ ഒറ്റയടിക്ക് ചെയ്തു പോയിട്ടും യഥാർത്ഥമായ അനുതാപത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ദാവീദിലാണ് തന്റെ ഹൃദയത്തിനിണങ്ങിയവനെ ദൈവം കണ്ടെത്തിയത്. ക്രിസ്തു തന്നെയും ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാനാണ് ആഗ്രഹിച്ചതും വിളിക്കപ്പെട്ടതും. ഓശാന തിരുനാളിൽ ഒത്തുകൂടിയ ജനം ആർത്തു വിളിച്ചത് ദാവീദിന്റെ പുത്രന് ഓശാന എന്നാണ്. അന്ധയാചകൻ യേശുവിനെ വിളിച്ചപേക്ഷിച്ചത് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്നാണ്. യേശു തന്നെയും ദാവീദിന്റെ പുത്രൻ എന്ന വിളിയിൽ അഭിമാനം കൊണ്ടിരുന്നു. യഥാർത്ഥമായ അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും തെറ്റുതിരുത്തലിന്റെയും ഉത്തമമായ ഉദാഹരണമായിരുന്നു ദാവീദ്. പ്രവാചകനായ നാഥാൻ ദാവീദിന്റെ അരമനയിൽ കയറി ചെന്ന് രാജസിംഹാസനത്തിലിരുന്ന ദാവീദിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആ മനുഷ്യൻ നീ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നാഥാന്റെ തലവെട്ടാൻ അവൻ തുനിഞ്ഞില്ല. പകരം തെറ്റുതിരിച്ചറിഞ്ഞ അവൻ തന്റെ രാജസിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് നിലത്തിരുന്ന് ചാക്കുടുത്തും ചാരം പൂശിയും കണ്ണുനീരോടും വിലാപത്തോടും കൂടി തെറ്റ് ഏറ്റുപറഞ്ഞ് അനുതപിച്ച് ദൈവത്തിന്റെ കരുണ തേടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ദാവീദ് ഒരു സ്വയം ന്യായീകരണത്തിന് മുതിരുന്നില്ല. തന്റെ തെറ്റിന്റെ ഉത്തരവാദിത്വം മറ്റാരുടെ മേലും കെട്ടിവയ്ക്കുന്നുമില്ല. ദൈവമേ, ഞാൻ പാപി, മഹാപാപി, പാപിയായ എന്നിൽ കരുണയായിരിക്കണമേ എന്ന് ദൈവത്തോട് യാചിക്കുക മാത്രം ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ദാവീദ് രചിച്ച അനുതാപ സങ്കീർത്തനമായ 51 സങ്കീർത്തനം വായിച്ചാൽ ദാവീദിന്റെ അനുതാപത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനാകും. വചനം ഇതൾ വിടർത്തുന്ന നീതിമാന്മാരിൽ ആരിലുമല്ല, യഥാർത്ഥമായ അനുതാപത്തിന്റെ പ്രതീകമായ ഈ ദാവീദിലാണ് ദൈവം തന്റെ ഹൃദയം തേടിയവനെ കണ്ടെത്തുന്നത്. സോറി പറച്ചിൽ ദൈവത്തോട് മാത്രമോ? നമ്മുടെ സോറി പറച്ചിൽ പലപ്പോഴും ദൈവത്തോട് മാത്രമാണെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തോടും മനുഷ്യനോടും ഒരുപോലെ സോറി പറയുന്നവനെ അനുരഞ്ജനത്തിന്റെ പൂർണ്ണഫലം പുറപ്പെടുവിക്കാൻ കഴിയൂ. കുമ്പസാരക്കൂട്ടിലെ വൈദികനെ തേടി നാം അണയുകയും കൂടെ കൂടെ തെറ്റ് ഏറ്റുപറയുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഏറ്റുപറച്ചിൽ ഭാഗികം മാത്രമാണ്. നമ്മുടെ നാവുകൊണ്ടും നോട്ടം കൊണ്ടും അവഗണന നിമിത്തവും മുറിവേറ്റവരും തകർന്നവരുമായ അനേകരോട് തെറ്റിപ്പോയി ക്ഷമിക്കണമേ എന്നൊരു വാക്ക് പറയാൻ തയ്യാറാകാതെ കുമ്പസാരക്കൂട്ടിൽ മാത്രം ഏറ്റുപറയപ്പെടുന്ന പാപങ്ങൾ നമുക്കോ ലോകത്തിനോ യഥാർത്ഥ സമാധാനം നൽകുകയില്ല. ദൈവത്തോട് മാത്രം നടത്തുന്ന അനുരഞ്ജനം പൂർണമായ അനുരഞ്ജനമല്ല. അത് ഇടത്തും വലത്തും മുൻപിലും പുറകിലും നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളോടുള്ള അനുരഞ്ജനം കൂടി ആകുമ്പോഴേ പൂർണമാകും. അപ്പോഴേ അത് യഥാർത്ഥമായ നീതിയാകുന്നുള്ളൂ. നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിന്റെ ഫലങ്ങൾ കൊയ്യാം. തരിശുനിലം ഉഴുതുമറിക്കുവിൻ, കർത്താവിനെ തേടാനുള്ള സമയമാണിത്. അവിടുന്ന് വന്ന് ഞങ്ങളുടെ മേൽ രക്ഷ വർഷിക്കട്ടെ. ഹോസിയ 10:12. നോമ്പാചരണത്തിന് മുൻപ് ഒരു വാക്ക്. വലിയ നോമ്പാചരണത്തിന്റെ ദിവസങ്ങൾ നമ്മെ തേടി എത്തുന്നു. പശ്ചാത്താപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും പരിഹാര പ്രവൃത്തികളുടെയും അരൂപിയിലൂടെ നയിക്കപ്പെടാനായി തിരുസഭ നമ്മെ ക്ഷണിക്കുമ്പോൾ കഴിഞ്ഞുപോയ പല നോമ്പാചരണങ്ങളിലെയും കുറവുകളിലേക്ക് നമ്മുടെ ചിന്തകൾ കടന്നു വരണം. കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ശ്രവിക്കാം. എഫ്രായിം, ഞാൻ നിന്നോടെന്തു ചെയ്യും? യൂദ, ഞാൻ നിന്നോടെന്തു ചെയ്യും? നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹന ബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ഹോസിയ 6:4-6. ദൈവത്തോട് പലവട്ടം നാം അനുരഞ്ജനപ്പെട്ടു. ഇന്നും ഇപ്പോഴും വീണ്ടും അത് ചെയ്യാൻ, കുമ്പസാരക്കൂടിനെ സമീപിക്കാൻ നാം ഒരുക്കവുമാണ്. എന്നാൽ സഹോദരങ്ങളോടുള്ള നമ്മുടെ അനുരഞ്ജനമാണ് മിക്കപ്പോഴും വഴിമുട്ടി നിൽക്കുന്നത്. അതിന് നമ്മുടെ ഈഗോ നമ്മെ അനുവദിക്കാറില്ല. നമ്മൾ തെറ്റ് ചെയ്ത നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമുക്ക് ചുറ്റും നിൽക്കുന്ന, നാം ദ്രോഹിച്ച നമ്മുടെ സഹോദരങ്ങളോട് ആത്മാർത്ഥമായി ഒരു സോറി പറയാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് ശ്രമിക്കാം. ഈ സോറി പറച്ചിൽ ഒരു പരാജയമല്ല, വിജയമാണ്. നട്ടെല്ലുള്ളവന് മാത്രമേ എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കൂ എന്ന് നമുക്ക് ചുറ്റും നിൽക്കുന്ന നമ്മളാൽ മുറിവേറ്റവരോട് പറയാൻ കഴിയൂ. ഈ വലിയ നോമ്പിലെ നമ്മുടെ പരിഹാര പ്രവൃത്തികൾ ഈ ഒരു കാഴ്ചപ്പാടോട് കൂടിയുള്ളതാകട്ടെ. അത് നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും സമാധാനം വിതയ്ക്കും. ഇതുവരെ നാം പിൻചെന്ന സ്വയം ന്യായീകരണങ്ങളും അപരനെ പഴിചാരലുകളും നമുക്ക് ഉപേക്ഷിക്കാം. നിന്റെ പിഴ നിന്റെ പിഴ എന്ന് ചൊല്ലിയെടുത്ത് എന്റെ പിഴ എന്റെ പിഴ എന്ന് ഏറ്റുചൊല്ലാനുള്ള ശക്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആവേ മരിയാ.